പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയ ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കുമായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം അതിന്റെ പൂർണ്ണ ചുമതലയിൽ ചെയ്തെടുക്കുവാൻ കർത്താവിനെയും നമ്മെ അവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് തിരുവചനങ്ങളിലേക്ക് തിരിയാം. 91 സങ്കീർത്തനം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടിയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും, എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രിവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ വീണ്ടും വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ. ബൈബിളിലെ കവിതാത്മക ഗ്രന്ഥങ്ങൾ അഥവാ കാവ്യഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന പുസ്തകങ്ങൾ അത്രേ സങ്കീർത്തനം, സദൃശ്യവാക്യങ്ങൾ, ഉത്തമഗീതം, സഭാപ്രസംഗി, വിലാപങ്ങളുടെ പുസ്തകം എന്നിത്യാദി പുസ്തകങ്ങൾ. ബൈബിളിലെ ഓരോ പുസ്തകത്തിലൂടെയും യാത്ര ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം തുറക്കുന്നത് തന്നെ സകലത്തെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടിതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകം ദൈവത്തിന്റെ സൃഷ്ടിയിൽപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തതിനാൽ അവന് ഉണ്ടായതായ അടിമത്തങ്ങളും കുഞ്ഞാടിന്റെ രക്തത്താൽ അവരെ വിടുവിക്കുന്ന കഥയും നമുക്ക് വായിക്കുവാനായി കഴിയും. ലേവിയ പുസ്തകത്തിൽ വിടുവിക്കപ്പെട്ട ജനം എങ്ങനെ ആരാധിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാ പുസ്തകത്തിൽ വിടുവിക്കപ്പെട്ട ആ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. മരുഭൂമിയിൽ ദൈവം അവർക്ക് വേണ്ടി വഴികളൊരുക്കുന്നു. ആവർത്തന പുസ്തകങ്ങൾ ഈ പഞ്ചഗ്രന്ഥങ്ങളുടെ അഥവാ മോശ എഴുതി ഈ 5 പുസ്തകങ്ങളുടെ എല്ലാത്തിന്റെയും ഒരു ആവർത്തനമായി നമ്മെ തിരിഞ്ഞു നോക്കുവാൻ പ്രേരിപ്പിക്കുന്നു. തുടർന്നുള്ള പുസ്തകങ്ങൾ യുദ്ധങ്ങളുടെ പുസ്തകമാണ്. യോശുവയുടെ പുസ്തകം, ദൈവം അബ്രഹാമിനോട് വാക്തത്വം ചെയ്ത വാക്തത്വ ഭൂമി പിടിച്ചടക്കുവാനായിട്ട് യോശുവയുടെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ജനം കടന്നു പോകുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യോശുവയുടെ പുസ്തകം കഴിഞ്ഞാൽ നാം വീണ്ടും പല പുസ്തകങ്ങളിലേക്ക് കടന്നു പോകുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം, രൂത്തിന്റെ പുസ്തകം, ഇവിടെ ഒന്ന് നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ നാം യാത്ര ചെയ്ത് ഈ സങ്കീർത്ത സൗധത്തിന്റെ അടുക്കിലെത്തുന്നതിന് മുൻപേ ഭക്തനായ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ആദ്യം എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ഇയ്യോബിന്റെ പുസ്തകമാണ്. മോശ ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുൻപേ ഇയ്യോബിന്റെ പുസ്തകം എഴുതപ്പെട്ടിരുന്നു. ഭക്തനായ മനുഷ്യൻ, ദൈവവിശ്വാസിയായിരുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ കഷ്ടതകൾ, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ വ്യഥകൾ വളരെ ഭംഗിയായി പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു ഭക്തന്റെ അനുഭവം ഇതെങ്കിൽ, ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ കഥ ഇതെങ്കിൽ, ദൈവത്തെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഈ നിലയിലാണെങ്കിൽ ഇനി തുടരണ്ട എന്ന് ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകും. മടങ്ങിപ്പോകുവാൻ ഒരുങ്ങുമ്പോൾ ശ്രുതിമധുരമായ ഗാനങ്ങൾ അവിടെ നിന്നാൽ കേൾക്കുവാൻ കഴിയും. അതത്തെ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ. 150 പുസ്തകങ്ങൾ അഥവാ 150 മുറികളുള്ള ഇത് സംഗീതശാലയിൽ ഏതാണ്ട് 75 സങ്കീർത്തനങ്ങളും ദാവീദിനാൽ രചിക്കപ്പെട്ടതാണ്. ഇസ്രായേലിന്റെ രാജാവും ഒരു കാലത്ത് ബേത്ലഹേമിലെ ഭീകരമായ വൻ മൃഗങ്ങളുടെയിടയിൽ ആടുകൾ മേയിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരനായിരുന്ന ഈ ദാവീദിന്റെ ഗാനങ്ങളാണ് സങ്കീർത്തനത്തിലെ 75 സങ്കീർത്തനങ്ങൾ. ആസാഫ്, മോശ, ശലോമോൻ, കോരഹിന്റെ പുത്രന്മാർ തുടങ്ങിയവരുടെ ഒക്കെയും സങ്കീർത്തനങ്ങൾ നമുക്ക് ഈ സങ്കീർത്തന പുസ്തകങ്ങളിൽ വായിക്കുവാനായി കഴിയും. ഈ മനോഹരമായ സൗധത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപേ ഈ സൗധത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ ഇവിടെ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഇന്ത്യയിലുള്ള ഹോസ്പിറ്റലുകളിലും വലിയ റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ അവിടെ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട അതെങ്ങനെയാണ് എന്നുള്ളൊരു ബോർഡ് കാണും. ഇവിടെ ഒരു പക്ഷേ അതിനാവശ്യമില്ല. ഇവിടെ തുപ്പരുത്, ഇവിടെ നിൽക്കരുത്, ഇവിടെ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്, ഇവിടെ വാഹനം പാർക്ക് ചെയ്യരുത്, ഇങ്ങനെയുള്ള ഒത്തിരി നിർദ്ദേശങ്ങൾ കാണും. ഇതുപോലെ ഈ മനോഹരമായ സംഗീത സൗധത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുന്നതിന് മുൻപായി ഈ ശാലയിൽ ഞാനും നിങ്ങളും എങ്ങനെ പെരുമാറണമെന്ന് ചിത്രീകരിക്കുന്ന നിയമാവലിയാണ് ഒന്നാം സങ്കീർത്തനം. അവിടെ നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നാം ആദ്യമായി വായിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഈ സംഗീത സൗധത്തിലേക്ക് ഈ ശ്രുതിമധുരമായ ആധ്യാത്മിക ഗീതങ്ങൾ ശ്രദ്ധിക്കുവാൻ വരുന്ന ഒരു ഭക്തനെ ഈ സങ്കീർത്തനത്തിന്റെ സൗധത്തിലെ ബോർഡ് പറയുക, ഇവിടെ നടക്കുവാൻ പാടില്ല, നിൽക്കുവാൻ പാടില്ല, ഇരിക്കുവാൻ പാടില്ല. പിന്നെ ആകപ്പാടെ ഇവിടെ നമുക്ക് ചെയ്യുവാൻ കഴിവുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. പറയാമോ? നടക്കാൻ കഴിയാത്ത ആളിന്, ഇരിക്കാൻ കഴിയാത്ത ആളിന്, നിൽക്കാൻ കഴിയാത്ത ആളിന് ഇനി ചെയ്യുവാൻ ഒരു കാര്യമേ ഉള്ളൂ, ഓടുക എന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ് പറഞ്ഞത് ഞാൻ നല്ല ഓർപ്പൊരുതു, ഓട്ടം തികച്ചു, പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ളതിനെ ലാക്കായി പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാ. ഇവിടെ ഒരു ദൈവ പൈതലിന് ഓട്ടം മാത്രമേ ഉള്ളൂ. ഇവിടെ കുറ്റിയടിച്ച് ഇവിടെ തന്നെ അങ്ങ് ജീവിക്കുവാൻ തയ്യാറായിരിക്കുന്ന ആരും തന്നെ ഈ സംഗീതശാലയിലേക്ക് പ്രവേശിക്കേണ്ട എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സങ്കീർത്തനക്കാരൻ നമ്മെ നിർദ്ദേശിക്കുന്നത്. ദുഷ്ടന്റെ ആലോചനയും പാപിയുടെ ഇരിപ്പിടവും പരിഹാസിയുടെ ഇരിപ്പിടവും പാപിയുമായിട്ടുള്ള കൂട്ടായ്മകളെല്ലാം അവനെ വളരെ ദുഃഖത്തിലെത്തിക്കും. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതിരിക്കുക, പാപികളുടെ വഴിയിൽ നിൽക്കാതിരിക്കുക, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതിരിക്കുക. വളരെ രസകരമായൊരു കഥ ഒരിക്കൽ ഒരു ദൈവത്തിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഭക്തനായ ഒരു ചെറുപ്പക്കാരൻ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അയാൾ ഒരു കാലത്ത് വലിയ മദ്യപാനിയായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഈ ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം തൻ്റെ ജീവിതത്തിനെല്ലാം വലിയ മാറ്റമായി. ഇപ്പോൾ കമ്പനിയിൽ വന്നാൽ നുണ പറയുകയില്ല, കിട്ടിയാൽ സാധനം ഏതെങ്കിലും അതൊക്കെ കോട്ടിന്റെ ഉള്ളിൽ അടിച്ചു വെച്ചുകൊണ്ട് പോരുകയില്ല. ആളിന് വളരെ മാറ്റം വന്നു. കള്ളം പറയുകയില്ല, രോഗമില്ലെങ്കിൽ സിക്ക് വിളിക്കുകയില്ല. എല്ലാ നിലയിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വലിയ മാറ്റം വന്നു. അപ്പോൾ തൻ്റെ കൂട്ടുകാര് ഇങ്ങനെ കൂടെ എപ്പോഴും കൂടി സഹകരിച്ചവരും കള്ളിഷാപ്പിൽ പോയവരും കള്ളം പറഞ്ഞവരും പല സാധനങ്ങളും അവിടെ നിന്ന് കള്ളക്കടത്ത് നടത്തിയവരും ഒക്കെ പറഞ്ഞു, നീ ഇപ്പോഴല്ലേടാ ഭക്തനായത്, ഇപ്പം ഞങ്ങളോട് നിനക്ക് സംസാരിക്കാൻ മേല, നീ ജോലി കഴിഞ്ഞാൽ ഉടനെ ഓടണം, ഞങ്ങളോട് സംസാരിച്ച എന്നെ പാപം മലിനീകരമോ, ഇവനെ എപ്പോഴും ഇങ്ങനെ കളിയാക്കും. പറഞ്ഞു, സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പിണക്കവും പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല, ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും യോഗമൊക്കെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ കറങ്ങി നിന്നാൽ എനിക്കൊക്കെയില്ല, അത് മാത്രമല്ല ഇതെല്ലാം എന്നെ ആകർഷിക്കുന്ന ആയതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓടുന്നതാണ് എന്ന് കൂടെ കൂടെ പറയും. ഒരു ദിവസം ചെറുപ്പക്കാരെല്ലാം കൂടെ ഇയാളെ വളഞ്ഞു, നീ നിന്റെ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ, പാപം എന്നാ ഞങ്ങൾ അങ്ങോട്ട് വലിച്ചു കയറുവോ, നീ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അല്പസമയം ഒന്ന് സ്പെൻഡ് ചെയ്യണം. അവൻ പറഞ്ഞു, ഈ ഇന്നും ഈ വാക്ക് കേൾക്കുന്നല്ലേ. അവൻ ഒരു ദിവസം തീരുമാനിച്ചു ഏതായാലും ഇവരുടെ കൂടെ തന്നെ അല്പസമയം സ്പെൻഡ് ചെയ്യുവാനായിട്ട് ഇവൻ തീരുമാനിച്ചു. അങ്ങനെ ദുഷ്ടന്റെ ആലോചന കേട്ട് ഇവൻ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിന്നല്ല നിങ്ങൾ പേടിക്കേണ്ട, കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കഥ പറയുന്നത്. ഇവനിങ്ങനെ നടന്ന് 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 അവർ വളരെ ക്ഷീണിച്ചു, ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ വന്നു. അവർ പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും അല്പം കൂടെ നിന്ന് സംസാരിക്കാൻ കാലമൊക്കെ. അവരവിടെ നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ദുഷ്ടന്റെ ആലോചന കേട്ട ഈ മനുഷ്യൻ ഇങ്ങനെ നടന്ന് നടന്ന് പാവിയുടെ വഴിയിൽ നിന്ന് അനേകം കേട്ടിങ്ങനെ പോയപ്പോൾ കളിഷാപ്പിന്റെ ബോർഡുകൾ അവരോട് പറഞ്ഞു, നിനക്ക് മദ്യമൊന്നും വേണമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, നീ കുടിക്കുകയില്ലെന്നറിയാം, നീ കുടിക്കുകയും വേണ്ട, ഞങ്ങൾ നിർബന്ധിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ പാപമാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഷാപ്പിലെ കപ്പയും ഇറച്ചിയും കഴിക്കുന്ന പാപമാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ അത് കഴിച്ചാൽ മതി, ഞങ്ങൾ കള്ളു കുടിച്ചോളാം. അവസാനം ഇവൻ കള്ളുഷാപ്പിൽ പോയി തൻ്റെ കൂട്ടുകാരോടുകൂടി ഇരുന്നു.
പാപികളുടെ വഴിയിൽ നിന്നു പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു.
അവർ ഓർഡർ ചെയ്തു. നാട്ടിലെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്,
കപ്പയും ഇറച്ചിയും ഒക്കെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഇത് പാപമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ഇത് കഴിക്കാം, നിനക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം, നിനക്ക് വേണമെങ്കിൽ സ്തോത്രം ചെയ്തിട്ട് കഴിക്കാം.
ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം വലുപ്പമുള്ളൊരു കഷ്ണം ഇവന്റെ പെടലിക്ക് കുടുങ്ങി. കണ്ണു വെളുപ്പിക്കുവാനായിട്ട് തുടങ്ങി വെള്ളം ചോദിച്ചു, പക്ഷെങ്കിൽ അവിടെ വെള്ളമില്ല, അവിടെ കള്ളു മാത്രമേ ഉള്ളൂ.
കുടിക്കാമോ കുടിക്കാതിരിക്കും. അവസാനം അദ്ദേഹം മദ്യപാനിയായി തീർന്നുവെന്നാണ് ആ കഥയുടെ അവസാനം.
ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്ന, പാപികളുടെ വഴിയിൽ നിന്ന, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന ആ മനുഷ്യനെ കള്ളു കുടിപ്പിക്കുവാൻ സാത്താന് വളരെ ഈസിയായി. ആകയാൽ ഒരു സമ്പൂർണമായ വേർപാട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓരോ വ്യക്തികളെയും ഈ സംഗീതശാലയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത്. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. യോഗങ്ങളിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ആരുടെയും കഴിവുകൊണ്ട് ഒരിക്കലും നടക്കുകയില്ല. നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ യോഗം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രാസംഗികൻ എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും, എത്ര പ്രഗത്ഭമായ സംസാരിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിലും, പ്രാർത്ഥന അതിൻ്റെ പിന്നിലില്ലെങ്കിൽ ഒന്നും നടക്കുവാനായി പോകുന്നില്ല. ആകെ എല്ലാ ദൈവമക്കളും പ്രത്യേകിച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും. യോഗത്തിൻ്റെ നടക്കുന്ന ഫ്രണ്ട് സീറ്റുകളിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടായിരിക്കണം, ഇരിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശുദിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ശുദിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു സ്തോത്രം പറയുന്നത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരികയില്ല, നമ്മുടെ അഭിമാനത്തിന് ഒരു ക്ഷതവും സംഭവിക്കുകയില്ല. അഭിമാനമുള്ളവർക്ക് മാത്രമേ ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയുകയുള്ളൂ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുളന്നാ സങ്കീർത്തനം നമ്മോട് ആവശ്യപ്പെടുന്നത് നിൽക്കരുത്, നടക്കരുത്, ഇരിക്കരുത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ നിൽക്കരുത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആലോചനകൾ കേട്ട് നടക്കരുത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സീറ്റുകളിൽ ഇരിക്കരുത്. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുക എന്നുള്ളതാണ്. ആ ധ്യാനം സന്തോഷത്തോടുകൂടി ആയിരിക്കണമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ധ്യാനം എന്ന് പറഞ്ഞാൽ, ഒരു കറുത്ത പശു പച്ച പുല്ല് തിന്ന് വെളുത്ത പാല് കൊടുക്കും. എന്താണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത്? അത് ഭക്ഷിച്ച മുഴുവൻ പുല്ലും ഒറ്റയ്ക്ക് കിടന്നുകൊണ്ട് രാത്രിയിലോ വിശ്രമവേളകളിലോ അയവിറക്കുന്നു. അയവിറക്കുന്നതിനാൽ അതിൻ്റെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന പോഷകമൂല്യങ്ങൾ ലഭിക്കുകയും അതിൻ്റെ മറ്റു ചില ഗ്രന്ഥികളുടെ പ്രവർത്തന മുഖാന്തരം മനുഷ്യന് ആവശ്യമുള്ള പോഷകമൂല്യങ്ങൾ പാല് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ധ്യാനിക്കുക എന്ന വാക്കിന്റെ അർത്ഥം മായമില്ലാത്ത ഈ പാല് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഒരു ദൈവവൈതൽ അതിൻ്റെ പ്രായത്തിലേക്ക് എത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുവരെ നിങ്ങൾക്ക് ഈ മായമില്ലാത്ത പാല് ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെയും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നില്ല, ധ്യാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ശരിയാകുന്നില്ല, പശുവിന് ശരിയായ നിലയിൽ അയവിറക്കിയില്ലെങ്കിൽ ആകപ്പാടെ ബഹളവും നാറ്റവും ആയിരിക്കും അത് പുറത്തു കൊണ്ടുവരുന്നത്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ സങ്കീർത്തനങ്ങളിലൂടെയും നമ്മൾ കയറിയിറങ്ങിയാൽ ഇന്നെങ്ങും നമുക്കിവിടെ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ഓരോ സങ്കീർത്തന മുറികളുടെയും വാതുക്കൽ നിന്നാൽ എത്രയെത്ര ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാനായി കഴിയും. ഗാനത്തെ കുറിച്ചൊരു കാര്യം പറയട്ടെ, ബൈബിളിൽ സങ്കീർത്തനത്തിന് വളരെ അർത്ഥവത്തമുണ്ട്, വളരെ അംഗീകാരമുണ്ട്. ബൈബിളിലെ ഗാനങ്ങൾ അഥവാ സങ്കീർത്തനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് പാടുന്ന കീർത്തനങ്ങളാണ്, കാവ്യമായ കീർത്തനങ്ങൾ. അത് കേവലം ഒരു ലളിതഗാനം എന്നുള്ള നിലയിലല്ല, റോക്ക് മ്യൂസിക് മോഡലിൽ പാടുന്നതായ ഒരു പാട്ടുമല്ല, കാവ്യമായ, കാവ്യം എന്ന് പറഞ്ഞാൽ അർത്ഥസമ്പൂർണമാണ്. അത് താൽക്കാലികമായി കേട്ടുപോകുന്നതല്ല, വളരെ ആഴമുള്ളതാണ്. അതിന്റെ പദങ്ങൾക്ക് ആഴമേറെ അർത്ഥമുണ്ട്, കവിതാത്മകമാണ്. അതിനെ മ്യൂസിക്കുകൾ ഉപയോഗിച്ച് പാടുന്നതിന് സങ്കീർത്തനങ്ങൾ എന്ന് പറയും. ബൈബിളിൽ പാട്ടുകൾക്ക് അതിപ്രാധാന്യമുണ്ട്. പാടുന്ന സഹോദരന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ പ്രാസംഗീയരില്ല, സ്വർഗത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാറില്ല, സ്വർഗത്തിൽ പാടുന്നവരുണ്ടായിരിക്കും. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകളെ കർത്താവിന്റെ നാമത്തിൽ ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ദൈവം സൃഷ്ടിച്ച ഒരു ദൂതനുണ്ടായിരുന്നു, അയാളുടെ പേര് ലൂസിഫർ എന്നായിരുന്നു. അരുണോദയപുത്രൻ, ഗാന സാമ്രാട്ടായിരുന്നു അദ്ദേഹം. എല്ലാ വാദ്യോപകരണങ്ങളും അദ്ദേഹത്തിന്റെ ചിറകുകൾ ഒന്ന് അനക്കിയാൽ പുറത്തു വരുമായിരുന്നു. എന്നാൽ അവൻ അവന്റെ ഗാനത്തിലും അവന്റെ സൗന്ദര്യത്തിലും അവന്റെ കഴിവിലും അഹങ്കരിച്ചതിനാൽ അവനിപ്പോൾ പാടുന്നതായ അവൻ പഠിച്ചിരിക്കുന്ന പാട്ട് കരച്ചിലും പല്ലുകിടിയും എന്നുള്ള രാഗത്തിലാണ് അവനിപ്പോൾ പാട്ടുകൾ പാടുന്നത്. അവനെ ദൈവം ഏറ്റവും തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഗാന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ തകർച്ച സാധ്യതയുള്ളത് കൊണ്ട് ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്ന മെഥേഡിലുള്ള ഗാനങ്ങളാണ് നമ്മെ നാളെ നിലനിർത്തുന്നത്. ബൈബിളിലെ ഗാനങ്ങൾ പാടുമ്പോൾ അതിന് നാം അർഹമാണോ എന്ന് കൂടി ഓർക്കണം. അല്ലാത്ത ഭാഗങ്ങൾ പാടരുത്. ഒരിക്കലും ഒരു സഹോദരി രാവിലെ നല്ല മഞ്ഞ് പെയ്യുന്ന സമയം ന്യൂയോർക്കിൽ യേശുവെ പോലെ ആകുവാ, യേശുവിൻ വാക്കു കേൾക്കുവാൻ ബെഡിൽ നിന്ന് പാടുകയാണ്. ഭർത്താവ് ഓർത്തു എന്റെ ഭാര്യയ്ക്ക് വലിയ മാറ്റം വന്നിരുന്നു. എന്നോട് പറഞ്ഞു, ഇടി എനിക്ക് വളരെ തണുക്കുന്നു, വിറയ്ക്കുന്നു, നീ ഒരു കാപ്പിയും പറ്റും മിണ്ടാതിരിക്കും മനുഷ്യ. ഇയാള് ഇവിടെ വന്നതുകൊണ്ട് ഒരു സംസ്കാരം യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കേൾക്കൂ, അങ്ങ് കരഞ്ഞാണ് പാടുന്നത്. പക്ഷെങ്കിൽ ആ പാട്ടും ജീവിതവുമായിട്ട് എന്താർത്ഥം? നാം പാടുന്ന പാട്ടുകളുമായിട്ട് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം. ഒരിക്കൽ വളരെ ബുദ്ധിമതിയായ ഒരു അമ്മച്ചി ഒരപ്പച്ചനെ തണുപ്പിച്ച ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും രാവിലെ അടി ഉണ്ടാക്കിയിട്ടാണ് സഭായത്തിന് പോയത്. അപ്പോൾ സാക്ഷ്യം പറയാതിരുന്നാൽ പിന്മാറ്റത്തിന്റെ ഒരു തെളിവായിട്ട് കാണുന്നത് കൊണ്ട് സാക്ഷ്യം പറയും. അപ്പച്ചൻ പറയാതിരുന്നാലും വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ബുദ്ധിമതിയാണ് അമ്മ അമ്മച്ചി. എന്നാൽ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് സാക്ഷ്യമൊന്നും പറയില്ല, കുറ്റബോധം. അപ്പൊ അമ്മച്ചിക്കിട്ടാണ് അടി കൊണ്ടതെങ്കിലും അമ്മച്ചി എഴുന്നേറ്റ് സാക്ഷി പറയുന്ന കൂടെ
എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു.
ഇത് കേട്ട ഉടനെ അപ്പച്ചൻ ചാടി എഴുന്നേറ്റു. കാരണം എന്തൊരു സ്നേഹം, എന്നെ അവൻ അടിച്ചാലും സ്നേഹിക്കും. അമ്മ അപ്പച്ചൻ സാക്ഷി. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനങ്ങൾ അർത്ഥവത്ത, അത് ജീവിതത്തിൽ നിന്നും ഉയർന്നു വരുന്നതാണ്, അത് കേൾക്കുന്നവരെ ചിന്തിപ്പിക്കുന്നതാണ്, കർത്താവിന് സ്തോത്രങ്ങൾ ഉയരുന്നതാണ്. അതിൽ ആത്മാവിന്റെ ചലനമുണ്ട്, അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, അതേത് ദുഃഖിക്കുന്ന ഹൃദയത്തെയും ആശ്വസിപ്പിക്കുന്നതാണ്. ആ ഗാനങ്ങളാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിങ്ങളുടെ ഹൃദയത്തിൽ പാടിയും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം പറഞ്ഞു. ആകയാൽ ഉപകരണങ്ങൾ കൊണ്ടുള്ള പാട്ടുകൾ ആത്മീയം കുറയ്ക്കുന്നില്ല. താളം തെറ്റിയും കാളരാഗത്തിലും ചാടിയും വിറച്ചുമൊക്കെ പാടിയാലേ ആത്മീകമാകൂ എന്ന് പറയുന്ന ആ പരീക്ഷ ചിന്തയെ ഞാൻ ശക്തമായി എതിർക്കുന്നു. കാരണം അങ്ങനെ ഒരു പരിപാടി ബൈബിളിലില്ല. പാട്ടുകളെല്ലാം അതിൻ്റെ ശ്രുതി ലയ താളങ്ങളായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തന പ്രമാണിക്ക് എന്നൊരു ഭാഗം കാണാം. അതിന്റെ അർത്ഥം ഇസ്രായേലിന്റെ മഹാരാജാവായ ദാവീദ് തന്നെ എഴുതിയാലും ഓടിച്ചെന്ന് പാടാനൊക്കെയില്ല. പാട്ടുകളെ കുറിച്ച് അതിന്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള അറിവുള്ള ഒരു പ്രമാണിയുടെ അടുക്കൽ അത് കൊണ്ടുപോകുകയാണ്, അത് ട്യൂൺ ചെയ്യുക. ഏതെല്ലാം ഇൻസ്ട്രുമെന്റുകൾ ഏതെല്ലാം ഭാഗങ്ങളിൽ അത് ഉപയോഗിക്കണം,
അത് ഭംഗിയായി പാടണം, അതിന്റെ മനോഹാരിതയിൽ പാടണം. ആകയാൽ ഈ നാളുകളിൽ നമ്മുടെ മധ്യത്തിൽ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുവാൻ കഴിവുള്ള പ്രിയപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഗാനങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയവിശാലതയും ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. നാം 91 സങ്കീർത്തനത്തിലേക്ക് വേഗം വരികയാണ്. നമ്മുടെ സമയം വളരെ കടന്നുപോയി.
സാധാരണ ഭൂതബാധയുള്ള വീടുകളിൽ വായിക്കുകയും ഭൂതോപദ്രവം ഉണ്ടെങ്കിൽ തലയണയുടെ കീഴിൽ എടുത്തു വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഗങ്ങളാണിത്. എന്നാൽ സാത്താൻ ഈ സങ്കീർത്തനത്തിൽ നിന്നാണ് യേശു ക്രിസ്തുവിനോട് സംസാരിച്ചെന്നുള്ള കാര്യം മറക്കരുത്. 91 സങ്കീർത്തനം സാത്താന്റെ പേടിയാണ്. രാത്രിയിൽ കിടന്നപ്പോൾ മോടെ കൊങ്ങായിക്ക് ആരോ കയറി പിടിച്ചു. പെണ്ണ് രാവിലെ പറഞ്ഞു, മമ്മി എന്റെ നാ കനക്കന്മല. മോളെ എന്തൊക്കറിയാമല്ലേ 91 സങ്കീർത്തനം, അത് വായിക്കണം. പക്ഷെങ്കിൽ സാത്താൻ ഇത് മനപ്പാടമാണ്. അവൻ ഈ ഭാഗത്തു നിന്നാണ് കർത്താവിനെ പരീക്ഷിക്കുവാൻ ഉപയോഗിച്ചതിൽ ഒരു വാക്യം കൊണ്ടുവരുന്നത്.
അതുകൊണ്ട് ബൈബിളിലെ ആ വാക്കുകൾ അതിന്റെ അക്ഷരാർത്ഥത്തിൽ ആർക്കും ഉപയോഗിക്കാം. എന്നാൽ അതിന്റെ നിലയിൽ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രമേ അവൻ വിറക്കുകയുള്ളൂ.
ഞാൻ പദം ഒരിക്കൽ കൂടി പറയുകയാണ്, ബൈബിളിലെ വാക്യം ആർക്കും ഉപയോഗിക്കാം, അതൊന്നും എഫക്റ്റ് ആകുകയില്ല. എന്നാൽ ബൈബിളിലെ വാക്യങ്ങൾ അതിന്റെ നിലയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് എഫക്റ്റ് ആകുകയുള്ളൂ.
ഈ 91 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മാരി ശക്തമായി ചൊരിയപ്പെടുന്നു. ഇതിലെ ഓരോ ഭാഗങ്ങളും ഒരു ദൈവ വൈദലിനെ സംബന്ധിച്ചിടത്തോളം ദൈവമയക്കുന്ന അനുഗ്രഹങ്ങളാണ്. 14 വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ വിടുവിക്കും, ഞാൻ ഉയർത്തും. 15 വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ ഉത്തരമരുളും, ഞാൻ മഹത്വപ്പെടുത്തും. 16 വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ തൃപ്തി വരുത്തും, ഞാൻ രക്ഷ കാണിച്ചു കൊടുക്കും. വാക്യം 14, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. വിടുവിക്കുവാൻ കഴിവുള്ള ശക്തനായ ഒരാളെ ഇവിടെ ചിത്രീകരിക്കുകയാണ്. മനുഷ്യനെ പച്ചയ്ക്ക് നിന്നുകൊണ്ടിരുന്ന ഉഗാണ്ടയിലെ ഇദിയമീന്റെ കയ്യിൽ അകപ്പെട്ട ഒരു കൂട്ടം ജനത്തെ തട്ടിക്കൊണ്ടുവരുവാൻ ഇസ്രായേൽ നടത്തിയ ഒരു സാഹസത്തെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഓർമ്മയുണ്ട്. എന്നാൽ ഇറാഖിലെ സദാത്തിന്റെ കയ്യിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ വിടുവിച്ചുകൊണ്ടുവരുവാൻ അമേരിക്ക എത്രമാത്രം ഭീഷണി മുഴക്കിയിട്ടും സാധിക്കുന്നില്ല. ഒരു വലിയ രാജ്യം പാർശ്വരാജ്യങ്ങളുടെ സഹായങ്ങളോടുകൂടി എല്ലാ ആധുനിക യുദ്ധ ഉപകരണങ്ങളിലൂടെ ഒരു കൊച്ചു രാജ്യത്തെ ദീർഘനാളിൽ ത്രട്ടം ചെയ്തിട്ട് അവൻ മൈൻഡ് ചെയ്യുന്നില്ല. വിടുവിക്കുവാൻ കഴിവുള്ളവരെയും വിടുവിക്കുവാൻ കഴിവില്ലാത്തവരെയും ഏതൽക്കാലങ്ങളിലും നാം കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് പറയുകയുണ്ടായി, അമേരിക്കയിൽ ഒരു ഭവനം തീ കത്തി എരിയുമ്പോൾ ആ ഭവനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട മാതാപിതാക്കൾ മുറിയിൽ അകപ്പെട്ടു പോയ തങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ ആ തീജ്വാലയെ അതിഭേദിച്ച് അവിടേക്ക് കടന്നു ചെന്നപ്പോൾ പോലീസുകാർ പിടിച്ചു. ആ കുഞ്ഞുങ്ങൾ പ്രാണരക്ഷാർത്ഥം നിലവിളിക്കുമ്പോൾ തീച്ചുവാലകൾ അവരെ കാർന്നു നിൽക്കുമ്പോൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പിതാവിന് രക്ഷിക്കുവാൻ കഴിയാതെ ആ കുഞ്ഞുങ്ങളുടെ പിഞ്ചുമാംസം കത്തിയുരുകുന്നതായ ദുർഗന്ധവും ശ്വസിച്ച് ഏങ്ങിയേങ്ങി പോലീസുകാരുടെ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ പിടയുന്നു. വിടുവിക്കപ്പെടുവാൻ കഴിയാത്ത സംഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാം. പണമുള്ളത് കൊണ്ടും ജോലിയുള്ളത് കൊണ്ടും വിദ്യാഭ്യാസമുള്ളത് കൊണ്ടും ആരോഗ്യമുള്ളത് കൊണ്ടും മനുഷ്യൻ വിടുവിക്കപ്പെടും എന്ന് ശഠിക്കുന്നെങ്കിൽ അബദ്ധമാണ്. എത്രയോ ആരോഗ്യ നിരയാത്രന്മാർ ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയി. ജപ്പാൻ ഒരു കാലത്ത് സകല രോഗത്തെയും കിളിലം കൊള്ളിച്ചു പക്ഷെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഹിരോഷിമ നാഗാസാക്കിയിൽ വീണതായ ആ ചെറിയ സ്ഫോടനം കൊണ്ട് തകർന്നുപോയി. മനുഷ്യനെ നമ്മൾ പഠിച്ചാൽ അവൻ സ്വയമായി വിടുവിക്കപ്പെടുവാൻ ശക്തിയുള്ളവനല്ല. ഒരാൾക്ക് ഒരാളേക്കാൾ ഒരുപക്ഷെ ശക്തി ഉണ്ടായിരിക്കാം. എങ്കിലും മനുഷ്യനെ നാം സമൂലമായി പഠിച്ചാൽ അവന് വളരെ പരിമിതികളോ ശക്തമേറിയ ഒരു കൊടുങ്കാറ്റിന്റെ മുൻപിലോ ഒരു ജലപ്രളയത്തിന്റെ മുൻപിലോ ശക്തമേറിയ ചൂടിന്റെ മുൻപിലോ ഒരു അണുപ്രസരണത്തിന്റെ മുൻപിലോ രോഗബാധയുടെ മുൻപിലോ മനുഷ്യൻ നിസ്സഹായനാകും. എത്ര സുന്ദരനാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും എയ്ഡ്സിന്റെ വൈറസുകൾ യാദൃശ്ചികമായി ശരീരത്തിൽ പ്രവേശിച്ചു വന്നിരിക്കട്ടെ. മറ്റൊരു പാപവും ചെയ്യേണ്ട, ഇവിടെ ജീവിച്ചാൽ മാത്രം മതിയാകും.
അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, അവൻ മരണത്തെ അഭിമുഖീകരിക്കുകയാണ്.
വിടുവിക്കുവാൻ ആർക്ക് കഴിയും? ഡോക്ടർമാർക്ക് സാധ്യമല്ല. എന്നാൽ ഇവിടെ മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഞാൻ വിടുവിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രം പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിമിതിയുണ്ട്. ലോകം പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിമിതിയുണ്ട്. ജ്ഞാനം പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിമിതികളുണ്ട്. അമേരിക്കയിലെ ടീനേജായിരിക്കുന്ന സ്കൂൾ കുട്ടികളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് രക്ഷപ്പെടുത്തുവാൻ അധ്യാപകന്മാർക്ക് കഴിയാത്തതിനാൽ അതിന്റെ ഭീകരതയിൽ നിന്നും അവരെ രക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ ഉപദേശിക്കുവാൻ മാത്രമേ ഇവിടുത്തെ സംസ്കാരത്തിന് കഴിഞ്ഞുള്ളൂ. പലർക്കും ഇന്ത്യൻ സംസ്കാരം പുച്ഛമാണ്. പലർക്കും ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. അമേരിക്കൻ സംസ്കാരം വളർന്നു എന്ന് നാം ധരിക്കുന്നു. പക്ഷെങ്കിൽ ഈ സംസ്കാരം എത്ര ഭീകരമായ നിലയിൽ അധപ്പതിച്ചിരിക്കുന്നു. ആർക്കും രക്ഷപ്പെടുത്തുവാൻ കഴിയാതെ, ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാതെ എത്രമാത്രം ഇത് അധപ്പതിച്ചിരിക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തിയുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്.
നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പാപത്തിന്റെ സംസ്കാരത്തിൽ നിന്ന്, എയ്ഡ്സിന്റെ വൈറസുകൾ ചലിക്കുന്നതായ ഈ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കുവാൻ ശക്തിയുള്ള ഒരു നാമമേ ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്.
ഹല്ലേലൂയ. മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാതിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്താത്തവരെങ്കിൽ, നിങ്ങൾ ആരാധനയ്ക്ക് പോകാത്തവരെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ദൈവത്തെ വിളിക്കും?
ഹല്ലേലൂയ.
അവർ ദൈവത്തെ കാണുന്നില്ലെങ്കിൽ സ്കൂളുകളിൽ, കോളേജുകളിൽ ഈ പാപ സംസ്കാരത്തിൽ അവർക്ക് എങ്ങനെ എയ്ഡ്സിൽ നിന്നും ഡ്രഗ്സിൽ നിന്നും രക്ഷപ്പെടുവാനായി കഴിയും? യോഗത്തിന് വന്നിരിക്കുമ്പോൾ നിനക്ക് ഒരു സ്തോത്രം പറയുവാൻ ശക്തിയില്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ സ്തോത്രം പറയുവാനായി കഴിയും?
ഈ തലമുറയെ കുറ്റപ്പെടുത്തുവാൻ എനിക്ക് കഴിയുകയില്ല. പിന്മാറ്റക്കാരായ ഒരു കൂട്ടം ആൾക്കാരുടെ തലമുറകളാണ് വാസ്തവത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ല, മാതാപിതാക്കൾക്ക് ഉപവസിക്കുവാൻ സമയമില്ല, മാതാപിതാക്കൾക്ക് ആരാധിക്കുവാൻ സമയമില്ല, അവരെ ശ്രദ്ധിക്കുവാൻ സമയമില്ല. കുറെ കൂടെ പണമുണ്ടാക്കുവാനുള്ള ഓട്ടത്തിൽ എല്ലാം മറക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ ടി വിയുടെ മുമ്പിൽ സകല നഗ്നതയും സകല പാപവും കൊച്ചിലെ കണ്ടു വളരുന്നു. അവർ പിന്നെ എന്ത് ചെയ്യണം?
എന്നാൽ ഇതിൽ നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രം നസ്രയനായ യേശുവാണ്.
ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ചവനായ ദൈവം, ഹെരോദാവിന്റെ ആരോപണയ്ക്ക് വിരുദ്ധമായി ജയിലറയിൽ കിടന്ന പത്രോസിനെ വിടുവിച്ചവനായ ദൈവം, ഫിലിപ്പിയ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ നിന്നും പൗലോസിനെയും ശീലാസിനെയും വിടുവിച്ചവനായ ദൈവം, ഹാമാന്റെ തന്ത്രങ്ങളിൽ നിന്നും മോർദെക്കായിയെയും ഇസ്രായേലിനെ വിടുവിച്ചവനായ ദൈവത്തിന് നമ്മെ വിടുവിക്കുവാനായി കഴിയും. സാത്താന്യ ശക്തികൾ ഒരു ഭവനത്തിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ, പൈശാചിക ശക്തികൾ ഒരു യുവാവിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ നാം എത്ര പ്രസംഗിച്ചാലും അവർ എഫക്റ്റാകുകയില്ല. ഏത് മരുന്ന് കൊടുത്തുവാനും ഏത് സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചാലും ആ വ്യക്തിയെ കൊണ്ടുവരുവാനായി കഴിയുകയില്ല. എന്നാൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ വിടുതലുണ്ട്. ഈ നാളുകൾ മാതാപിതാക്കൾ യേശുവിന്റെ പാദപീഠത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേരിക്കയുടെ ജ്ഞാനം പരാജയപ്പെട്ടു പോയി, അമേരിക്കയുടെ ഫിലോസഫി പരാജയപ്പെട്ടു പോയി, അമേരിക്കയുടെ സംസ്കാരം പരാജയപ്പെട്ടു പോയി. എന്നാൽ യേശുവിന്റെ പ്രവർത്തനം ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിടുവിക്കുന്ന യേശുവിന്റെ ശക്തി ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ആ ശക്തിയെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും സ്വീകരിച്ചാൽ വിടുതലുണ്ടാകും. ആരാധനയ്ക്കിരിക്കുമ്പോൾ തന്നെ യേശുവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ അധരങ്ങൾ തുറന്നവനെ സ്തുതിക്കുവാനും കഴിഞ്ഞാൽ ആ ശക്തിയുടെ ആത്മാവ് നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ വയലിൽ ഒരു ഭവനത്തിലേക്ക് എന്നാൽ ആ ഭവനത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിക്ക് അവിടെ നിൽക്കുവാനായി കഴിയുകയില്ല. ഈ നാളുകൾ വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാനാ ദൈവമക്കളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാടുകൾ ദൈവശക്തിയുടെ വ്യാപാരം കൂടാതെ ഈ തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ഈ തലമുറയെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ഇന്നത്തെ മാതാപിതാക്കൾ വാസ്തവത്തിൽ പോലീസിനെയും ജയിലിനെയും ഭയപ്പെടുന്നില്ല, എന്നാൽ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭയപ്പെടുന്നു. എന്നാൽ യേശുവിനെ ഭയപ്പെടുവാൻ കഴിഞ്ഞാൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും വിടുവിക്കുവാൻ ദൈവശക്തി വിടുവിക്കും. അവിടുന്നതിനെ കുറിച്ച് എനിക്ക് അനേക കാര്യങ്ങൾ പറയുവാനായിട്ടു. ഡോക്ടർമാർക്ക് കഴിയാത്തതിന്റെ യേശുവിന് വിടുവിക്കുവാനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർമാർ അവരുടെ കണക്കുകൾ കൂട്ടി ഇനി രക്ഷപ്പെടുകയെന്ന് പറഞ്ഞ് എത്രയോ ജീവിതങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇവരൊത്തിരി നാൾ ജീവിക്കുമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തുപോയ എത്രയോ പേർ ശവക്കല്ലറയിൽ ഉറങ്ങുന്നു. യേശു ഇന്നും അത്ഭുതവാനാണെന്ന് തെളിയിക്കുന്ന വിടുതൽ അവനിന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിക്കാലം കർത്താവ് നമ്മുടെ മധ്യത്തിലും അത്
ചെയ്യുമായിരുന്നു. നമുക്ക് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആ ശക്തി നമ്മുടെ മധ്യത്തിൽ കർത്താവ് വ്യാപരിപ്പിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ വിടുതലിന് വേണ്ടി ആരാധിച്ചു കൊണ്ടിരുന്ന പൗലോസിന്റെയും ശീലാസിന്റെയും ആരാധന അടുത്ത മുറികളിൽ കിടന്നവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ഈ മുറിയിൽ ഇവിടെ ഇരുന്ന് നാം ആരാധിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, നാമുമായി ബന്ധപ്പെട്ടവരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അടുത്തതായി നാം ഈ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ വിടുവിക്കുക മാത്രമല്ല, ഞാൻ ഉയർത്തും.
ഏത് മനുഷ്യനും ഉയർത്തിയാൽ ഒരു പരിമിതിയുണ്ട്. ഉയർത്തിയാൽ അവൻ താഴും, താഴെ. എൻകറേജ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മിനിസ്ട്രിയും ആരംഭിക്കരുത്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ എടുത്ത തീരുമാനം ഇതായിരുന്നു: എൻ്റെ വീട്ടുകാരനെ ഇറക്കി വിട്ടാലും നാട്ടുകാരനെ കലർന്നു വന്നാലും ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ലെന്ന് വന്നാലും ഈ യേശുവിൻ്റെ പാദം പിൻപറ്റുമെന്നായിരുന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ച പോലൊന്നും എനിക്ക് സംഭവിക്കാത്തതുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ടായിരുന്നു. എന്നാൽ ഈ ബൈബിളുമായിട്ട് ക്രൈസ്തവരുടെ മധ്യത്തിൽ തന്നെ തലയൊളിക്കേണ്ടതിന് ഞാൻ കടത്തിന് തപ്പിയിട്ടുണ്ട്. വലിയ ഉത്തംഗ സൗധങ്ങളിൽ വസിക്കുന്ന നേതാക്കന്മാരുടെ മുൻപിൽ ഞാൻ എൻ്റെ വയറും മുണ്ടും മുറുക്കിയെടുത്ത് പൈപ്പിലെ പച്ചവെള്ളം നിറച്ച് ഞാൻ നടന്നിട്ടുണ്ട്. കർത്താവിനെ സാക്ഷിക്കുവാൻ കൊതിയുള്ള ഹൃദയവുമായി കടന്നു ചെന്നപ്പോൾ ഒതുക്കി എൻ്റെ നാമ്പിനെ നുള്ളുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും എന്നെ ബാധിക്കാതിരുന്നതിൻ്റെ കാരണം ഇതെല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് നേരത്തെ കണ്ടിറങ്ങിയത് കൊണ്ടാണ്.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
യേശുവിന്റെ ക്രൂശ് എടുക്കുവാൻ തയ്യാറായ നീ പണം ആഗ്രഹിക്കരുത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. യേശുവിന്റെ വേല ചെയ്യുവാൻ നീ ആഗ്രഹിച്ചാൽ മഹത്വം അന്വേഷിക്കരുത്, അത് നിന്നെ അപകടത്തിലെത്തിക്കും. യേശുവിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ അപമാനവും നിന്ദയും കത്തും നട്ടും വേണ്ടി വന്നാൽ മരണവും വരെ എനിക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഇറങ്ങാം.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഒരുവൻ വീട് പണിയുവാൻ ഒരുങ്ങുമ്പോൾ പണി പൂർത്തിയാക്കുവാനുള്ള പണം കയ്യിലുണ്ടോ എന്ന് കണക്ക് കൂട്ടി നോക്കണം എന്ന് യേശു പറയുന്നു. ഒരാൾ യുദ്ധത്തിന് പോകുമ്പോൾ അടുത്തയാളുടെ പടയാളികളും നിന്റെ പടയാളികളെയും കണക്ക് കൂട്ടിയിട്ട് ആ യുദ്ധം ജയിക്കുവാൻ സാധിക്കുമോ എന്ന് കണ്ടിട്ട് വേണം നീ പോകാൻ. അല്ലെങ്കിൽ നീ വീട് പണി ആരംഭിക്കും, പൂർത്തിയായില്ലെങ്കിൽ ജനങ്ങൾ നിന്നെ അപമാനിക്കും. നീ യുദ്ധം ചെയ്യും, പരാജയപ്പെട്ടാൽ നീ അപമാനിക്കപ്പെടും എന്ന് യേശു പറഞ്ഞു. യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ അപമാനം സ്വീകരിക്കാൻ തയ്യാറാണ്, ഞാൻ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാണ്, ഞാൻ പട്ടിണി കിടക്കുവാൻ തയ്യാറാണ്, ഞാൻ തിരസ്കരിക്കപ്പെട്ടാൽ സ്വോത്രം ചെയ്യുവാൻ തയ്യാറാണ്, ഞാൻ മരിക്കുവാൻ തയ്യാറാണ് എന്ന് പറയുന്നവരെ ഇറങ്ങാവും. അല്ലെങ്കിൽ പരാജയമുണ്ടാകാൻ സാധ്യതയുണ്ട്.
എന്തുകൊണ്ടെന്നാൽ
ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാകയാൽ, സ്വർഗത്തിൽ പ്രതിഫലമുള്ളതിനാൽ, ദൈവം മാനിക്കുന്നതാകയാൽ സാത്താനിനെ തകർക്കാൻ ആരെ ഉപയോഗിച്ചെന്നിരിക്കും? ഒരു പക്ഷേ ഈ മിനിസ്ട്രിക്കെതിരായിട്ട് എന്നെ തന്നെ ഉപയോഗിച്ചെന്നിരിക്കും.
പക്ഷെങ്കിൽ യേശുവിനെ മാത്രമേ നോക്കാവൂ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം. എൻ്റെ 16 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ എനിക്ക് പറയുവാനുള്ള 100 കാര്യങ്ങളുണ്ട്. അത് പലതും ഞാൻ പറയാറില്ല, എങ്കിലും എൻ്റെ ഡയറികളിൽ അതിൻ്റെ ചുരുളുകളുണ്ട്. അത് ഒരു ദിവസം രംഗം പ്രവേശനം ചെയ്യും. അന്ന് നിങ്ങൾ ഓർക്കും, ഒരുപക്ഷെ ഇത് സ്വർഗമാണ്, എന്നാൽ എന്നാൽ എന്ന് പറഞ്ഞ് ഞാനോട് നടത്തുന്നു.
ഞാൻ അവനെ ഉയർത്തും. ദൈവമാണ് നമ്മെ ഉയർത്തുന്നത്. ദൈവം ഉയർത്തിയാൽ ആർക്കും താഴ്ത്തുവാൻ കഴിയുകയില്ല.
പ്രൈസ് ദി ലോർഡ്.
മനുഷ്യനുയർത്തിയാൽ ആരും താഴ്വും.
സദാം ഹുസൈന്റെ കൂടെ അവർക്ക് വേണ്ടി പറയുന്ന അംബാസഡർമാരും ഫോറിൻ മിനിസ്റ്റേഴ്സും അയാളുടെ പ്രതിനിധികളും ഒക്കെ നിശ്ചയമായിട്ട് ലജ്ജിക്കപ്പെടും.
എന്നാൽ യേശുവിന്റെ ക്രൂശെടുത്ത് എല്ലാവരെയും ദൈവം ഉയർത്തിയിട്ടു.
രൂഫോസിന്റെ കഥ നാം പഠിക്കുമ്പോൾ അവൻ ക്രിസ്തുവിൽ പ്രസിദ്ധനായി അനുഗ്രഹിക്കപ്പെട്ടു. ലോക സുവിശേഷ വേലയിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്ന പൗലോസ് അനുമോദിക്കുന്നു.
അതിനു മുൻപായി അവന്റെ അപ്പൻ, രൂഫോസിന്റെ അപ്പൻ, കുറേനക്കാരനായ ശിമോൻ വയലിൽ നിന്ന് വരുന്നവൻ. വയലിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉള്ള ചെടിയോടും നല്ല വേഷത്തോടുമല്ല, നല്ല സംസ്കാരത്തോടുമല്ല. അയാളുടെ ജോലി തന്നെ വയലിലാണ്. അയാൾ ഒരു വേലക്കാരൻ മാത്രം. എന്നാൽ ആ കുരിശിന്റെ അറ്റം താൻ എടുക്കുവാൻ തയ്യാറായി. ദൈവം ആ തലമുറ
ഉയർത്തുന്നുണ്ട്. ആരെല്ലാം തയ്യാറായിട്ടുണ്ടോ അവരെയെല്ലാം സ്വർഗം ഉയർത്തിയിട്ടുണ്ട്. സ്വർഗം ഉയർത്തിയിട്ടുണ്ട്, സ്വർഗം ഉയർത്തിയിട്ടുണ്ട്. അവരതയെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ താൽക്കാലികമായിരിക്കുകയില്ല, താൽക്കാലികം കഷ്ടതയായിരിക്കും, നിന്നയായിരിക്കും.
സുവിശേഷ വേലയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മർമ്മവും കൂടിയുണ്ട്. എൻ്റെ ഇത് വിഷയമല്ലെങ്കിലും നിങ്ങളുടെ എൻകറേജ്മെന്റിന് വേണ്ടി മാത്രം പറയുക. ഒരിക്കലും ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ എതിരാളി മത്സ്യക്കച്ചവടക്കാരനല്ല, ഒരിക്കലും ഒരു ഹോട്ടലുകാരൻ്റെ എതിരാളി സ്വർണ്ണക്കച്ചവടക്കാരനുമല്ല, ഒരിക്കലും ഒരു തുണിക്കച്ചവടക്കാരൻ്റെ ശത്രു ശേഷിക്കുന്നവനല്ല. അതേ നിലയിലാണ് ഒരാത്മീകന്റെ ശത്രു ഒരാത്മീയനായിരിക്കും. ആത്മീയൻ എന്ന് പറഞ്ഞാൽ മുടിയൻ പുത്രൻ എന്ന് നാം പറയുന്ന ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു വന്നപ്പോൾ കൂട്ട സഹോദരനിൽ പിശാചിളകി.
അതുപോലെ തന്നെ യോസഫ് ദർശനം കണ്ടപ്പോൾ സഹോദരന്മാർക്ക് മാറ്റം വന്നു.
യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചത് നിരീശ്വരന്മാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല, ജാതികളല്ല, സ്വന്തം ജനമാകും. ആകയാൽ ക്രിസ്തുവിന്റെ വേലയ്ക്ക് എതിരാളി ക്രിസ്ത്യാനികളായിരിക്കും. എന്നെ RSS-കാർ തല്ലിയിട്ടുണ്ട്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനെന്നാൽ പൊട്ടിക്കരഞ്ഞിട്ടുള്ളത് ക്രൈസ്തവരുടെ സമീപനം മാത്രം കണ്ടുകൊണ്ടാണ്. മറ്റുള്ള സമയങ്ങളിലെല്ലാം എനിക്ക് ധൈര്യമുണ്ടായിട്ടുണ്ട്, ശക്തി ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനികളും അവരുടെ തന്ത്രങ്ങളും ഞാനിങ്ങനെ ശാന്തമായിരിക്കുന്നെങ്കിലും ഓരോ ചലനങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുള്ളത്, വാവിട്ട് കരഞ്ഞിട്ടുള്ളത്, യോ നിലവിളിച്ച് ഞാൻ ഉരുണ്ട് കരഞ്ഞിട്ടുള്ളത് ക്രൈസ്തവരിൽ നിന്നുള്ള ഏത് കാരണമാണ്. ആകയാൽ മനുഷ്യൻ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കരുത്, അവൻ്റെ നന്മയെ പ്രതീക്ഷിക്കരുത്. അവൻ മനുഷ്യനല്ല, വിട്ടു കളയുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാൽ അവൻ തക്ക സമയത്ത്
ഉയർത്തും. ഈ മോഡേൺ ടെക്നിക്കൽ ഉപയോഗിച്ച് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഈ സഹോദരന്മാരുടെ പിന്നിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ അവരെ എൻകറേജ് ചെയ്യുവാനും എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയരാണെന്ന് പറയരുത്.
അതിൽ നമുക്ക് അസൂയുണ്ടായിരുന്നെങ്കിൽ ഓർത്തു തരണം, സാത്താൻ വരികയാണ്.
എന്റെ പ്രിയ സഹോദരന്മാരോ, റേഡിയോയിലൂടെയോ ഈ കാസറ്റുകളിലൂടെയോ സുവിശേഷം പറഞ്ഞ് ഒരാൾ രക്ഷിക്കപ്പെട്ട, ഒരുത്തൻ രക്ഷിക്കപ്പെട്ട, അത് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്.
എനിക്കോ ചെയ്യാൻ കഴിയുന്നില്ല, ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ സ്വോത്രം പറയുവാൻ ദൈവമേ
സഹായിക്കും. ഒരു വാക്കിലൊന്ന് എൻകറേജ്.
വാസ്തവത്തിൽ അതെല്ലാം പഠിക്കേണ്ടത് നമ്മുടെ ഇവിടുള്ള അമേരിക്കൻസിന്റെ ഇടയിൽ. ഈ ഒരു പ്രസംഗം ഒന്ന് ചെന്ന് പറഞ്ഞ് അവരുടെ ആ എൻകറേജ്മെന്റ് ഒന്ന് കണ്ടുകൊണ്ട് ഇനാളുകൾ മറ്റുള്ളവരെ ശുശ്രൂഷ എൻകറേജ് ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറ, പ്രവർത്തനം നിലനിൽക്കുവാൻ ദൈവമായ കർത്താവ് ധാരാളമായി സഹായിക്കുമാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്, ഈ ശുശ്രൂഷ പണത്തിന് വേണ്ടി ചെയ്യരുത്, ഈ ശുശ്രൂഷ മഹത്വത്തിന് വേണ്ടി ചെയ്യരുത്, ഈ ശുശ്രൂഷ പേരിന് വേണ്ടി ചെയ്യരുത്, ഈ ശുശ്രൂഷ ക്രൂശിക്കപ്പെട്ട യേശുവിന് വേണ്ടി മാത്രമായി.
എന്നാൽ തക്ക സമയമാകുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തി കഴിഞ്ഞിരിക്കും.
അവൻ ഉയർത്തിയാൽ ആർക്കും തകർക്കുവാൻ കഴിയും.
വിടുവിക്കുന്നവൻ മാത്രമല്ല, ഉയർത്തുന്നവനാണ്, ഉയർത്തുന്നവനാണ്. വാക്യം 15, ഞാൻ അവൻ ഉത്തരമരുളും, ഞാൻ അവനെ മഹത്വപ്പെടുത്തും. വിടുവിക്കുക മാത്രമല്ല, ഉയർത്തുക മാത്രമല്ല, നമ്മളോട് ഉത്തരമരളുന്ന ദൈവമാണ്.
നമ്മളോട് ഉത്തരമരളുവാൻ ഈ ദൈവത്തിന്
കഴിയും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ഏറ്റവും നല്ലൊരു സ്നേഹിതന് കത്തെഴുതിയാൽ മറുപടി ലഭിച്ചെന്ന് വരികയില്ല.
ഞാൻ സാധാരണ കത്തെഴുതാറില്ല.
ഫോൺ വിളിച്ചാൽ നിങ്ങൾക്ക് ശരിയായ മറുപടി ലഭിച്ചെന്ന് വരികയില്ല. എന്നാൽ നിങ്ങളുടെ ദുഃഖവേളയിൽ, നിങ്ങളുടെ കഷ്ടതവേളയിൽ, നിങ്ങളുടെ ഞെരുക്കങ്ങളിൽ, നിങ്ങളുടെ ഭാരങ്ങളിൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള ഡയൽ ഒന്ന് തിരിക്കുകയാണെങ്കിൽ അവൻ ഉത്തരമല്ലെന്നവരാണ്. നമ്മുടെ വേദനകളും നമ്മുടെ കഷ്ടതകളും നമ്മുടെ ദുഃഖങ്ങളും ആരോടും നമുക്ക് പറയുവാൻ കഴിഞ്ഞതുവരെ എന്തിനു പറയണം? ഈ മനുഷ്യനോട് എന്തിനു പറയണം? ഇന്ന് ഉയർത്തുന്നവൻ നാളെ താഴെയും, ഇന്ന് ഹല്ലേലൂയ പറയുന്നവൻ നാളെ ക്രൂശിക്ക എന്ന് പറയും, ഇന്ന് ഹോശന പറയുന്നവൻ ഇവൻ കളനാണെന്ന് പറയും. വിടുവ മനുഷ്യനെ, നിനക്ക് ഉത്തരമരളുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തരമരളുന്ന ദൈവം, മഹത്വപ്പെടുത്തുന്ന ദൈവം, ദൈവത്തിന് വേണ്ടി ഹോശനാകാൻ തയ്യാറായാൽ, യേശുവിന് വേണ്ടി ക്രൂശെടുക്കുവാൻ തയ്യാറായാൽ മഹത്വപ്പെടുത്തുന്ന ദൈവമാണ്.
ദൈവം നമ്മെ മഹത്വപ്പെടുത്തിയാൽ ആർക്കതിനെ തകർക്കുവാൻ കഴിയും?
മോർദെക്കായിയെ തകർക്കുവാനുള്ള എല്ലാ പരിപാടികളും ഇറാനിൽ
ഹാമാൻ ചെയ്തില്ലേ?
അതിനുവേണ്ടി കഴുകുമരം അവൻ ഒരുക്കിയില്ലേ? അവന്റെ ഭാര്യയോട് വളരെ താല്പര്യമായി പറഞ്ഞില്ലേ? അവൻ സാധാരണ ഒരു കാവൽക്കാരൻ മാത്രമായിരുന്നു. എനിക്ക് മഹത്വം വേണം, എനിക്ക് ഉയർച്ച വേണമെന്നും പറഞ്ഞ് മോർദെക്കായി ആരുടെ അടുക്കലും ചെന്നില്ല. ഇറാന്റെ ഭരണകർത്താവായിരിക്കുന്ന രാജാവ് എന്റെ ഭാര്യ ഞാൻ വളർത്തിയ എന്റെ വളർത്തുമകളാണെന്ന് ആരോടും പറഞ്ഞില്ല.
താൻ ആരാണെന്ന് ആരോടും പരിചയപ്പെടുത്തിയില്ല. തനിക്ക് മനുഷ്യരുടെ മഹത്വം വേണ്ടായിരുന്നു. എന്നാൽ മനുഷ്യരുടെ മഹത്വം കൊതിക്കാത്ത ഈ മോർദെക്കായിയെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തീരുമാനിച്ചു.
ആഗാന്റെ വീട്ടിൽ, ഹാമാന്റെ വീട്ടിൽ അവനെതിരായിട്ടുള്ള വലിയ കഴുകുമരം ഒരുക്കി ഭാര്യയോടെല്ലാം പറഞ്ഞു, നാളെ
നമ്മൾ അവനെ നാട്ടാൻ പോവുകയാണ്, കുത്തി നാട്ടാനായിട്ട് പോവുകയാണ്. ഒന്നുകൂടെ അളന്നു നോക്കി. ഇവരെല്ലാവരും വളരെ സന്തോഷിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റ് വന്നു. രാവിലെ തന്നെ പരിപാടിയെല്ലാം ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഹാമാൻ നല്ലപോലെ ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് രാജകൊട്ടാരത്തിൽ വന്നപ്പോഴത്തേക്കയോ മുറത്തേക്കായി അന്നേരോണ്ടിരിപ്പോണ്ട ഒരു പുതപ്പൊക്കെ പുതച്ച് ഒരു മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാതെ ഇവന്റെ ഇരിപ്പ് കാണുന്നത് തന്നെ ഈ ഹാമാനങ്ങ് അരിശമാണ്. അവന്റെ കാലക്കൂടെ അങ്ങ് അരിശമങ്ങ് പെരുത്ത് കയറുകയാണ്. ഏതായാലും തീരാൻ പോവുകയാണ് രാജാവിന്റെ അടുക്ക്. രാജാവ്
ആരവിടെ നിൽക്കുന്നു
എന്നെ അല്ല ആരായിരിക്കും? ഹാമാൻ വിളിച്ചു, മഹാരാജാവേ,
ഹാമാനെ, രാജാവ് മാനിക്കുന്ന മനുഷ്യനെ
എങ്ങനെയാണ് നമ്മൾ, എന്തെല്ലാം നമ്മൾ കൊടുക്കണം, നാം എന്തെല്ലാം കൊടുക്കണം? ഹാമാൻ ഓർത്തു, ഈ രാജ്യത്തിൽ, ഇന്ത്യ മുതൽ ഇത്യോപ്യ വരെയുള്ള ഈ മഹാരാജ്യത്തിൽ ഹാമാൻ അല്ലാതെ ആരെയാ രാജാവ് മാനിക്കുന്നത്? രാജാവേ, രാജാവിന്റെ കിരീടം, രാജാവ് ധരിക്കുന്ന വസ്ത്രം, രാജാവ് കയറുന്ന കുതിര, ഇതെല്ലാം കൊടുത്തിട്ട്
രാജാവിന്റെ പ്രധാനിയായ ഒരാളിനെ കൊണ്ട് ഈ കുതിരയുടെ കഴിവാളത്തിൽ പിടിച്ചുകൊണ്ട് പട്ടണം മുതൽ പറഞ്ഞു നടക്കണം. രാജാവ് മാനിക്കുന്ന മനുഷ്യൻ ഇങ്ങനെയായിരിക്കും.
ഇതെല്ലാം ഇപ്പോൾ ഹാമാന്റെ മനസ്സിലൂടെ അങ്ങ് പോവുകയാണ്. രാജാവിന്റെ കുപ്പായമൊക്കെ ഇട്ട് ആ കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോകുന്ന അരങ്ങുമെല്ലാം ഹാമാനോട് തന്റെ ഭാര്യ വന്നിരുന്ന് കണ്ടിരുന്നെ കൊള്ളാൻ നമ്മൾ വരുമാനിക്കും, വരാതിരിക്കുക, ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട്. എന്തിരിക്കുമ്പോഴത്തെ രാജാ പറഞ്ഞു, എന്റെ ഇടിവാൾ വിട്ടുന്ന പോലെ,
ഇതെല്ലാം ആ വാതുക്കൽ പുതപ്പും പുതച്ച് ഇരിക്കുന്ന
ആ മോർദെക്കായിക്ക്, മോർദെക്കായിക്ക് രാജകൽപ്പനയാണ് തല പോകുന്നതാണ്. മോർദെക്കായിയെ കൊണ്ടുവന്ന് ഈ ഉടുപ്പിടുമ്പോഴത്തെ മോർദെക്കായി ഇവന്റെ കണ്ണി നോക്കും, കണ്ണടച്ചോണ്ടിരിക്കുകയാണ്. ഇവനങ്ങ് അരിശം കയറിയാണ് വല്ലതും ചെയ്യാൻ നോക്കും. കിരീടം എടുത്ത് വെക്കുമ്പോൾ മോർദെക്കായി ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്ന പക്ഷെങ്കിൽ അവൻ നോക്കാറില്ല, തീർന്നില്ല.
ശൂശാൻ രാജധാനിയിലെ തെരുവീഥിയിൽ ഇറാഖിന്റെ മണലാരണ്യങ്ങളിൽ അന്ന് ഉയർന്ന ആ പട്ടണത്തിന്റെ മുൻപിലൂടെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് രാജാവ് മാനിക്കുന്ന മനുഷ്യൻ.
ദൈവം ഒരാളെ ഉയർത്തുവാൻ തുടങ്ങിയാൽ, ദൈവം ഒരാളെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിയാൽ
ആർക്കും അതിനെ തടയുവാൻ കഴിയും. ആകയാൽ സകല മാനവും മഹത്വവും നാം ദൈവത്തിന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മെ ഉയർത്തുവാൻ ദൈവശക്തി.
അവൻ മഹത്വപ്പെടുത്തുന്നവനായ ദൈവമാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ കരകളിൽ ഈ ബൈബിളുമായി നടന്നവരെ പേപ്പെട്ടിയെ പോലെ തല്ലിയ കാലം, അവരെ
സംസ്കാരമായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, ആത്മാവിന്റെ ചലനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ മാനിച്ചതായ ആ മൺകുടലുകളൊന്നും ഇന്ന് നമുക്ക് കാണുവാനായി കഴിയുകയില്ല. ഈ സ്ഥലം തന്നെയാണോ, ഈ വ്യക്തി തന്നെയാണോ, ഇന്നയാളുടെ മകൻ തന്നെയാണോ ഇതെന്ന് തോന്നുമാറ് സ്വർഗം ഉയർത്തി കഴിഞ്ഞു. വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കാത്തത്, സംസ്കാരം കൊണ്ട് സാധിക്കാത്തത്, അവരെക്കാളധികം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവരും അവരെക്കാളധികം നിലങ്ങളും പുരേടങ്ങളും ജംഗമ വസ്തുക്കളും ഉണ്ടായിരുന്ന പലരും ഇന്നൊന്നുമില്ലാത്തവരായി കഴിയുമ്പോൾ അവരുടെ പടിപ്പുരകളിലും അവരുടെ റോഡ് സൈഡിലുകളിലും ഒക്കെ കിടന്ന കൊച്ചു കൊച്ചു കുടിലുകളിൽ ദൈവത്തെ ആരാധിച്ചിരുന്നവരുടെ തലമുറകൾ അവരുടെ മുൻപിൽ കാറിൽ സഞ്ചരിക്കുമ്പോൾ, സന്തോഷമായി നടക്കുമ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ദൈവം മഹത്വപ്പെടുത്തിയാൽ അത് മഹത്വമാണ്.
ഞാൻ എന്റെ വാക്കുകളെ വേഗം ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. 16.
ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആയുസ് പൂർണ്ണമാകാതിരിപ്പാൻ സാത്താൻ എന്തെങ്കിലും ചെയ്യും. ഹെരോദാവ് മഹാരാജാവിന്റെ കാലത്ത് കുഞ്ഞുങ്ങളെ കൊന്നു. ഫറവോന്റെ കാലത്ത് ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ വലിച്ചെറിഞ്ഞു. ഹെരോദാവ് മഹാരാജാവിന്റെ കാലത്ത് രണ്ടു വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു.
അന്നത്തെ ഫറവോനേക്കാൾ, അന്നത്തെ ഹെരോദാവിനേക്കാൾ ഭീകരന്മാർ ഇന്ന് ഭരിക്കുന്നു. അത്രയും പ്രായം പോലും ജീവിക്കുവാൻ കഴിയാതെ അവരെ ഉദരത്തിൽ വെച്ച് തന്നെ കൊന്നുകളയുന്നു.
ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇവിടെ നിൽക്കുവാൻ അനുവദിക്കുന്നില്ല. ആദമിനൊക്കെ 900+ വർഷം ജീവിക്കുവാൻ കഴിഞ്ഞു. പിന്നെ അതിങ്ങോട്ട് വരുമ്പോൾ 120, പിന്നെ രാജാക്കന്മാർ വരാനുമായപ്പോൾ 2 വയസ്സായി.
ഇപ്പോഴത്തെ ഗവൺമെന്റ് പുറത്തേക്ക് വരാതെ ഉദരത്തിൽ തന്നെ കൊന്നുകളയുന്നു.
ആയുസിനെ തകർക്കുന്ന ശക്തിയുണ്ട്.
ഞാനൊരു കാര്യം പറയാം, അബോർഷൻ കൊലപാതകമാണ്. അതിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരും നേഴ്സന്മാരും കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് നിത്യനരകത്തിൽ തള്ളപ്പെടും.
ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, അബോർഷൻ കൊലപാതകമാണ്.
അതിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരും നേഴ്സസും കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് നിത്യനരകത്തിൽ തള്ളപ്പെടും. ദൈവത്തിന്റെ പരിപാടി ആയുസ് കൊടുക്കുക
എന്നുള്ളതാണ്.
തൃപ്തികരമായ ആയുസ് കൊണ്ട്
മനുഷ്യനെ അലങ്കരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
സ്നേഹിത, നിന്റെ ആരോഗ്യം എങ്ങനെയായിരിക്കുന്നു എന്ന് നീ ഓർത്ത് വ്യാപനപ്പെടേണ്ട. നിന്നിൽ വ്യാപരിക്കുന്ന രോഗം എത്ര ശക്തമാണെന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ആയുസ് തരുവാനവൻ ശക്തനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ കേവലം 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാർട്ടിന് തകരാറായി. കാർഡിയോളജിസ്റ്റിന്റെ അടുക്കൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു ഇവൾ അധികം ജീവിക്കുകയില്ല.
എന്നാ അത്ഭുതം പറയട്ടെ, അവൾ പഠിച്ചു, കോളേജിൽ പോയി, BSc ഫസ്റ്റ് ക്ലാസ് വാങ്ങി. ഇപ്പോഴും ആ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷകരമായ ആരോഗ്യമുള്ള ഒരു കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം ആ പെൺകുട്ടി നയിക്കുന്നു. ശാസ്ത്രത്തിനപ്പുറമായ ആയുസ് തരുവാൻ നമ്മുടെ ദൈവത്തിന്
കഴിയും.
ഈ നാളുകൾ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ നാളുകൾ നമ്മുടെ ആയുസ്സിനെ ചുരുക്കുവാൻ പരിശ്രമിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും ജയമെടുക്കുവാൻ യേശുവിന്റെ സന്നിധാനത്തിൽ ആയുസ് തരുന്ന ദൈവത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ. വഴിയിൽ പിടഞ്ഞു മരിക്കുവാനും ആയുസ്സത്താൽ മരിക്കുവാനും ദൈവമാരെ കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സാത്താൻ ആഗ്രഹിക്കുന്നു. അവൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും കൊല്ലുവാനുമാണ്. സദാത്തിൽ വ്യാപരിക്കുന്ന ആത്മാവ് കെമിക്കൽ വെപ്പൺസിന് വേണ്ടി അവരെ പ്രേരിപ്പിച്ച ആത്മാവ് സാത്താനാണ്. സകല ന്യൂക്ലിയർ വെപ്പൺസുകളും അമേരിക്കയിലും വികസന രാജ്യങ്ങളിലും ഉണ്ടായത് ആ ബ്രെയിനിന്റെ ബുദ്ധി വികാസം കൊണ്ടല്ല, ആ ബ്രെയിനിൽ സാത്താൻ ആവസിച്ചത് കൊണ്ടാണ്. അത് ജ്ഞാനമല്ല, അത് ഡെവിഷാണ്. ആയിരക്കണക്കിന് ജീവിതങ്ങളെ നിമിഷ നേരം കൊണ്ട് ഉരുക്കി മാറ്റുന്നതായ ഭൂഖണ്ഡാന്തര മിസൈലുകളിൽ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നതായ അണുവായുധങ്ങൾ കണ്ടുപിടിച്ചത് മനുഷ്യന് ജ്ഞാനം കൂടിയത് കൊണ്ടല്ല, മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ മേൽ സാത്താൻ അവന്റെ ജ്ഞാനം പകർന്നത് കൊണ്ടാണ്.
അത് ജ്ഞാനമല്ല. എന്നാൽ ആയുസ്സിനെ ന്യായമായി നമുക്ക് ലഭിക്കേണ്ടിടത്തോളം ലഭിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നതിന് മുമ്പേ മിനിസ്റ്ററുടെ പ്രധാന വിഷയങ്ങളിൽ ഒന്നിതാണ്, ഞാൻ എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. കുവൈറ്റിലെ സഹോദരങ്ങൾ രക്ഷപ്പെടുവാൻ കൊതിക്കുന്നു. ഏതാണ്ട് 150,000+ വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യക്കാരുടെ പ്ലെയിനുകളും ഇന്ത്യക്കാരുടെ കപ്പലുകളും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ, യുവാക്കന്മാർ, യുവതികൾ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ രക്ഷപ്പെടുവാനുള്ള കൊതിയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നവർ അങ്ങകലെ കൊടിയടയാളത്തോടുകൂടി, ഇന്ത്യയുടെ കൊടിയടയാളത്തോടുകൂടി വരുന്ന കപ്പലുകളോ പറന്നു വരുന്നതായ പ്ലെയിനുകളോ കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്.
നിത്യനരകത്തിലേക്ക് പാപത്താൽ ഒഴുകുന്ന മാനവലോകത്തിന് സ്വർഗസ്ഥനായ ദൈവം കാണിച്ചു കൊടുത്ത രക്ഷയാണ്
ഗോൾഗോത്തായിലെ ക്രിസ്തു.
സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ എന്നുള്ള യെശയ്യാ പ്രവാചകന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ അർത്ഥവത്തായി തീരുന്ന ക്രൂശിലാണ്. ലോക സമൂഹത്തോട് ദൈവം പറയുകയാണ്, സകല ഭൂസിമാവാസികളുമായുള്ളവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുക.
അതിന്റെ യോവനകുമാരൻ ഗോൽഗോത്താമലയിൽ തകരുന്നതാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണ് തുറന്നിരുന്നെങ്കിൽ
ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എല്ലാവരുടെയും മുൻപിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു.
അത് തന്റെ പുത്രൻ ക്രൂശിൽ മരിക്കുക എന്നുള്ളതായിരുന്നു.
സമസ്ത ലോകത്തെയും ഒരൊറ്റ വാക്കിൽ ഉളവാക്കി യേശുവിന് ക്രൂശ് കൂടാതെ രക്ഷപ്പെടാമായിരുന്നു. ഗെത്സെമന തോട്ടത്തിൽ പടയാളികളോട് ഞാൻ ആകുന്നു എന്നുള്ള അധികാര ശബ്ദം അവൻ പറഞ്ഞപ്പോൾ സകലരും അത്ത ചുരുളുന്നത് പോലെ അവന്റെ കാച്ചുമുട്ടിൽ ചുരുണ്ടതാണ്. ആ സമയത്ത് അവർ ഓടി രക്ഷപ്പെടാമായിരുന്നു. ഗലീല കടലിൽ ആഞ്ഞടിച്ച് കൊടുങ്കാറ്റിനെ ഒരൊറ്റ നിമിഷം കൊണ്ട് ശാന്തമാക്കി യേശുവിന് റോമൻ ഭരണകൂടത്തെ തന്നെ ഒരൊറ്റ നിമിഷത്തിന് കാറ്റിൽ പറത്തിക്കളയാമായിരുന്നു. ഇസ്രായേലിലെ മഹാപുരോഹിതന്മാരെയും അവിടുള്ള റൗഡികളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് യേശുവിന് ഒരുപിടി മണ്ണാക്കി മാറ്റുവാൻ ശക്തി ഉണ്ടായിരുന്നു. 9,30,000 മൈൽ അകലെ നിൽക്കുന്ന സൂര്യന്റെ ചൂട് എനിക്ക് നിങ്ങൾക്ക് മേൽക്കുവാൻ ശക്തിയില്ല. ആ സൂര്യനെ ഒരൊറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച എന്റെ യേശുവിന് ഈ ഭൂമിയെ ഉരുക്കി മാറ്റുവാൻ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ യേശുവേ, ഇത്രമാത്രം ശക്തിയുള്ള യേശുവേ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനെ, ഊമരെ സംസാരിപ്പിച്ചവനെ, ശിഖരരെ കേൾപ്പിച്ചവനെ, മുടന്തരെ നടക്കുമാറാക്കിയവനെ, പരിശുദ്ധനായ ദൈവകുമാര, സ്വർഗീയ ദൂതന്മാരാൽ ആരാധിക്കപ്പെട്ടവനെ, പ്രപഞ്ചം മുഴുവൻ നിന്റെ കേവലം ഒരു വാക്കിനുളവായതാണല്ലോ. അറ്റ്ലാന്റിക്കും പസഫിക്കും ഞാൻ കാണുന്ന മഹാസമുദ്രങ്ങളും ഹിമാലയവും എല്ലാമെല്ലാം നിന്റെ കേവലം ഒരു വാക്കിൽ ഉളവായതാണല്ലോ. നീ എന്തിനു പിന്നെ ഒരു ബലഹീനനെ പോലെ ഈ ക്രൂശുമായി ഗോത്കോത്താ മലയുടെ കയറ്റം കയറണം? അല്ലയോ യേശുവേ, നീ അത്യാധിക്യത്തെ കണ്ണുള്ളവനാണല്ലോ. നിന്റെ കാലുകൾക്ക് ഉലയിൽ ചുട്ടുപഴുത്തതായ വെള്ളോട്ടിന്റെ സദൃശ്യമായ ശക്തിയുണ്ടല്ലോ. നിന്റെ വാക്കുകൾ നയഗ്ര വെള്ളച്ചാട്ടത്തേക്കാൾ ശബ്ദമല്ലേ?
നീ ശക്തനല്ലേ?
നിന്റെ ദൂതന്മാരിൽ ഒറ്റയാൾ അസൂരിനെ 185,000 പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് തകർത്തതല്ലേ?
അതിലൊരു പടയാളിയെ നിനക്ക് അയച്ചുകൂടെയോ? യേശു നിശബ്ദനാണ്. സകല മാനവ ലോകത്തിനു വേണ്ടി ഒരുക്കുന്ന രക്ഷ സകലരും കൺകുളിർക്ക് കാണുക. ആ മലയുടെ മുകളിൽ കർത്താവ് യാഗമാകുകയാണ്. ആ പരിപാവനമായ സ്വർഗീയ കിരീടങ്ങൾ അലങ്കൃതമായ ആ ശിരസിൽ മനുഷ്യന്റെ ഭീകരതയാൽ പാപത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായതായ മുള്ളുകൊണ്ടുണ്ടാക്കിയതായ കൂർത്തുമൂർത്ത കാര്യം ആ മുൾമുടി കൊണ്ട് ആ ശിരസിൽ അവർ ആഞ്ഞടിച്ചു. ആ രംഗം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നോക്കുമോ? രക്തത്തുള്ളികൾ ധാരധാരയായി ഒഴുകുന്നു.
എന്തു ഭീകരമായ ഒരു രംഗമാണ് അവിടെ കാണുന്നത്! ദൈവകുമാരന്റെ പരിപാലനമായ ശരീരത്തിൽ നിന്നും അടിക്കപ്പെട്ടതായ ചാട്ടവാറുകളാൽ അടിക്കപ്പെട്ടിട്ട് മാംസകഷ്ണങ്ങൾ ആ ഗോഗോത്രയുടെ അടിവാരങ്ങളിൽ വിറയ്ക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും.
യെശയ്യാവിന്റെ ഭാഷയിൽ ആളെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാ.
എല്ലാ അസ്ഥികളുടെ ബന്ധങ്ങളും വിട്ടു. ഗോഗോത്രയെ ചിത്രീകരിക്കുവാൻ ഒരു എഴുത്തുകാരനും ഒരു പ്രാസംഗികനും ഒരു വരകാരനും ഇതുവരെ സാധിച്ചിട്ടില്ല.
അതൊരു നിമിഷം ആരും കണ്ടു നിൽക്കുകയില്ല. ഗോൽഗോത്തായിലെ യേശുവിന്റെ ശരീരത്തിൽ മാംസമില്ലായിരുന്നു.
ഗോൽഗോത്തായിലെ യേശുവിന്റെ ശരീരത്തിൽ മാംസമില്ലായിരുന്നു.
ചൂണ്ടകളും അസ്ഥിക്കഷ്ണങ്ങളും കൊണ്ടുണ്ടാക്കിയതായ ഭീകരമായ തോലുകൾ കൊണ്ടുള്ള ചാട്ടവാറിൽ ദൈവകുമാരന്റെ ശരീരം ഉഴവുപോലെ കീറപ്പെട്ടിരുന്നു.
ഓരോ അടിയടിക്കുമ്പോഴും ഒരു കുത്തു മാംസം
ആ ദൈവകുമാരന്റെ ശരീരത്തിൽ നിന്ന് പറഞ്ഞു പോവുകയായിരുന്നു. സ്നേഹിത, ഇത് നിനക്ക് വേണ്ടിയായിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നു.
എവിടെന്നെങ്കിലും കുറെ രക്തം പോകുക എന്നുള്ളതായിരുന്നില്ല, ദൈവകുമാരന്റെ രക്തധമനികൾ തന്നെ
പൊട്ടിത്തകർന്നു കഴിഞ്ഞു. അവസാനം ആ പടയാളി ഒരു കുന്തം കൊണ്ട് കുത്തിക്കഴിഞ്ഞപ്പോൾ അതിലൊന്നും കൊടുക്കുവാൻ പിന്നെ ശേഷിച്ചിരുന്നില്ല, അല്പം വെള്ളം.
ആ തളം കെട്ടി ശേഷിച്ചിരുന്നത് കൂടെ മാനവ ലോകത്തിന് കൊടുക്കുകയാ.
ഭാവിയെ തൊട്ട് അനുഗ്രഹിക്കുവാൻ കരം നീട്ടിയ, രോഗിയെ തൊട്ട് സൗഖ്യമാക്കുവാൻ കരം നീട്ടിയ, വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റുവാൻ അപ്പം മുറിച്ച ആ കരങ്ങൾ, അക്കരങ്ങൾ കാലിരിപ്പാടികളാൽ തകർക്കപ്പെട്ടു.
സ്നേഹക്കടൽ
ആ കൊച്ചു ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു. അതവർ കുത്തിത്തുറന്നു. അവിടെയും കോപത്തിന്റെ രക്തമല്ല, പാപത്തിന്റെ രക്തമല്ല, പാപമോചനത്തിന്റെ സ്നേഹത്തിന്റെ രക്തമൊഴി. ഗലീലയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നടന്നതായ ആ പുൽമേടുകളിൽ ജനങ്ങളെ കൂട്ടിവരുത്തിയതായ ആ മണൽക്കാടുകളിൽ നടന്നതായ ദൈവകുമാരന്റെ കാലുകളിൽ അവർ ആണി അടിച്ചു.
കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾക്ക് ഏതുമില്ലയോ, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾക്ക് ഏതുമില്ലയോ, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഇതാ ദൈവം ഒരുക്കിയിരിക്കുന്നു, കൺകുളിർക്ക കാണുക.
എന്നാൽ ആ ഗോത്താടി അടിവാരത്തിലൂടെ പലരും കടന്നുപോയി.
മതനേതാക്കന്മാർ തലകുലുക്കി പുച്ഛിച്ച് കടന്നുപോയി. അവന്റെ വാക്കുകളെ വീണ്ടും തെറ്റിദ്ധരിച്ചും ദുർവ്യാഖ്യാനം ചെയ്തും ഏലിയാവ് വരട്ടെ എന്ന് പറഞ്ഞവരെ കളിയാക്കി, നീ ദൈവകുമാരനെങ്കിൽ ഇറങ്ങി വാ എന്ന് മറ്റൊരു കൂട്ടം പറഞ്ഞു.
വേറൊരു കൂട്ടം ആൾക്കാർ ക്രൂശിനേക്കാൾ വലുത് അവന്റെ അങ്കിക്കായിരുന്നു. എന്തെങ്കിലും അതിന്റെയും പേരിൽ ഭൗതിക നന്മ ലഭിക്കണമെങ്കിൽ അവർ അതിനു വേണ്ടി ഒരുങ്ങി.
എല്ലാ ശക്തികളും ഇവിടെ കൂടിയിരിക്കുകയാ. മതം,
പരാജയപ്പെട്ട മതം അട്ടഹസിക്കുന്നു.
ക്രൂശിനെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ദ്രവ്യാഗ്രഹ പണം പടയാളികൾ ആ രക്തത്തിന്റെ ദുവ നിറഞ്ഞ അന്തരീക്ഷത്തിലും വസ്ത്രത്തിനു വേണ്ടി ചീട്ടിടുന്നു. ദ്രവ്യാഗ്രഹം സത്താൻ അന്തരീക്ഷം കാർമേഘങ്ങളാൽ മൂടിക്കഴിഞ്ഞു. അർത്ഥമറിയാതെ തെറ്റിക്കപ്പെട്ടു നിൽക്കുന്ന വേറൊരു കൂട്ടം ആൾക്കാർ അവൻ ഏലിയാവിനെ വിളിക്കുന്നു.
എന്നാൽ അല്പമകലെ അവന്റെ വസ്ത്രത്തിനു വേണ്ടി ചീട്ടിടുന്നവരിലും അല്പമകലെ അവനെ പരിഹസിക്കുന്നവരിൽ നിന്നും അല്പമകലെ തലകുലുക്കി കളിയാക്കുന്ന മത നേതാക്കന്മാരിൽ നിന്നും അല്പമകലെ വിരലെ എണ്ണുവാൻ മാത്രമുള്ള ഒരു കൂട്ടം നിൽക്കുന്നു. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ കണങ്ങൾ ഒഴുകുന്നു. അവരുടെ ഹൃദയം ശക്തമായി ഇടിക്കുന്നു. അവർക്ക് യരുമനാഥനെ നന്നായിട്ടറിയാം. മറിയയ്ക്ക് യേശുവിനെ അറിയാം. ശലോമിക്ക് യേശുവിനെ അറിയാം.
അവർ ഈ രംഗമകലിൽ നിന്ന് കാണുകയാണ്, ഇതാ സകല മനുഷ്യർക്ക് വേണ്ടിയുമുള്ള രക്ഷ ദൈവം എല്ലാവരുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്നെങ്കിലും പലരും പല നിലകളിൽ കാണുന്നു. അടുക്കൽ കിടന്ന ഒരുവൻ പറഞ്ഞു, നിനക്ക് നിന്നെ ഞങ്ങളെ രക്ഷിക്കാൻ ഒക്കെയില്ലേ?
അവൻ ആ നിലയിൽ കാണുന്നു. എന്നാൽ അതിന്റെ അടുത്ത് കിടന്ന ഒരുവൻ പദം യേശു, ദാവീദിന്റെ പുത്രൻ,
നീ ഒരു പാപവും ചെയ്തിട്ടില്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിന്നിൽ വഞ്ചന ഒന്നുമില്ല.
എന്നാൽ നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തു പറയണം. ഈ രക്ഷയെ ദൈവം സകല മാനവലോകത്തിനും വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നു. എന്നാൽ അതിനെ അംഗീകരിക്കുന്നവരും മനസ്സിലാക്കുന്നവരും വ്യത്യസ്തമായ നിലയിൽ
ഇന്നും അത് തന്നെ നടക്കുകയാണ്. ദൈവം തന്റെ വചനത്തിലൂടെ തന്റെ ദാസന്മാരിലൂടെ മാനവലോകത്തിന് ഉണ്ടാകുന്ന ഈ വലിയ രക്ഷയെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു.
സകല പൂശിമ വാസികളുമായുള്ളവരെ അവങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുകയും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്.